2020 നവംബർ 24 ചൊവ്വാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് നിലപാട് പങ്ക്തിയിൽ MH വിഷ്ണു എഴുതുന്നു, കൈപൊള്ളി കരിനിയമം കൈവിട്ടു. രാജ്യത്ത് അവശേഷിക്കുന്ന ഏക ഇടതു സർക്കാരാണ് കേരളത്തിലേത്. ഈ സർക്കാരിന് ഇതെന്തു പറ്റിയെന്നാണ് കഴിഞ്ഞ 2-3 ദിവസമായി രാജ്യം ചോദിക്കുന്നത്. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താനെന്ന പേരിൽ മാധ്യമങ്ങൾക്കാകെ കൂച്ചുവിലങ്ങിടാനുള്ള കരിനിയമം ഓർഡിനൻസായി പുറത്തിറക്കിയതാണ് ഏറെ വിമർശനത്തിന് ഇടയാക്കിയത്. തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ പോലും ചെയ്യാൻ മടിച്ചതാണ് പിണറായി വിജയന്റെ ഇടതു സർക്കാർ ചെയ്തത്. സംസ്ഥാനത്തെ ഉന്നതരായ 3 ഉദ്യോഗസ്ഥരാണ് സർക്കാരിനാകെ നാണക്കേടുണ്ടാക്കിയ ഈ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിച്ചതെന്നാണ് സൂചന. ഇതിലൊരാൾ മുഖ്യമന്ത്രിയുടെ ഉപദേശകൻ കൂടിയാണ്. മാധ്യമങ്ങളെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും പുച്ഛിക്കുന്ന ഈ ഉദ്യോഗസ്ഥർ മുൻപും മുഖ്യമന്ത്രിയെ കുഴിയിൽ ചാടിച്ചിട്ടുണ്ട്. ഈ 3 ഉത്തരേന്ത്യൻ ഉദ്യോഗസ്ഥരാണ് മുഖ്യമന്ത്രിയുടെ വലങ്കൈ എന്നതും ആശ്ചര്യകരമാണ്. രാജ്യമാകെ പ്രതിഷേധം അലയടിച്ചതിനെ തുടർന്ന് പോലീസിനെ കയറൂരിവിടാനും മാധ്യമങ്ങളുടെ കഴുത്തു ഞെരിക്കാനുമുള്ള പോലീസ് ആക്ടിലെ വിവാദ ഭേദഗതി നടപ്പാക്കി ില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും വിവാദം കത്തുകയാണ്. സ്വർണക്കടത്തും അനുബന്ധ കേസുകളും അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങൾ ചോർത്തിയെടുത്ത് ജനങ്ങളിലെത്തിച്ചതോടെ മുഖം നഷ്ടമായപ്പോഴാണ് മാധ്യമ മാരണ നിയമം കൊണ്ടുവരാൻ 3 സംഘം മുഖ്യമന്ത്രിയെ ഉപദേശിച്ചത്. സ്വപ്നയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ടെന്നും കോവിഡ് പ്രതിരോധത്തിൽ സർക്കാരിന് പാളിച്ചയുണ്ടായെന്നും വാർത്തകൾ വന്നപ്പോൾ വാർത്ത നൽകിയ മാധ്യമപ്രവർത്തകരെ കേസെടുത്ത് അകത്താക്കാൻ മുഖ്യമന്ത്രിക്ക് തുടരെ തുടരെ ഉപദേശം നൽകിയ ഉദ്യോഗസ്ഥനാണ് കരിനിയമത്തിന്റെ ആശയമുണ്ടാക്കിയത്. മറ്റ് 2 പേർ സർവ പിന്തുണയും നൽകി. കോവിഡ് അവലോകന യോഗത്തിൽ പോലും ഒരു ഉദ്യോഗസ്ഥൻ മാധ്യമപ്രവർത്തകരുടെ പേരെടുത്തു പറഞ്ഞ് കേസെടുക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് വഴിവിട്ട നീക്കങ്ങൾ തടഞ്ഞത്. ഉദ്യോഗസ്ഥർക്കിടയിലെ പൊതുവികാരം എതിരായതോടെയാണ് വളഞ്ഞ വഴിയിലൂടെ മാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള നിയമം കൊണ്ടുവരാൻ 3 സംഘം തീരുമാനിച്ചത്. പാർട്ടി നയങ്ങളും നിലപാടുകളും പോലും തൽക്കാലത്തേക്ക് മറന്ന് മുഖ്യമന്ത്രി ഈ സംഘത്തിന്റെ ഉപജാപത്തിൽ പെട്ടുപോവുകയായിരുന്നു. രാജ്യമാകെ പ്രതിഷേധം അലയടിച്ചപ്പോൾ കൈപൊള്ളിയാണ് പോലീസ് നിയമ ഭേദഗതി നടപ്പാക്കുന്നതിൽ നിന്ന് ഗത്യന്തരമില്ലാതെ സർക്കാർ പിന്മാറിയത്. തലയ്ക്കു താഴെ വാക്കത്തിവച്ച് ഉറങ്ങിയിട്ടും വീട് കയറി നരാധമൻ പിച്ചിച്ചീന്തിയ പെൺകുട്ടികളുള്ള നാടാണ് കേരളം. വിവാഹ ജീവിതം സ്വപ്നം കണ്ട് വീട്ടിലേക്ക് ട്രെയിനിൽ തിരിച്ച ജിഷയെ വലിച്ചു പുറത്തേക്കിട്ട് കശാപ്പു ചെയ്ത ഗോവിന്ദച്ചാമിയെപ്പോലെയുള്ളവർ ബിരിയാണിയും തിന്ന് ജയിലിൽ സുഖജീവിതം നയിക്കുന്ന കേരളം. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയെ അപമാനിച്ചതിന്റെ മറവിൽ മാധ്യമങ്ങളെയും വിമർശിക്കുന്നവരെയുമെല്ലാം ഒറ്റയടിക്ക് ഇല്ലാതാക്കാനുള്ള കരിനിയമം കൊണ്ടുവന്നതിനെ എതിർത്തത് മാധ്യമങ്ങൾ മാത്രമല്ല, ഇടതു സഹയാത്രികരും സാഹിത്യകാരന്മാരും ജനങ്ങളുമെല്ലാം ഒറ്റക്കെട്ടായാണ്. കാര്യങ്ങൾ പന്തിയല്ലെന്ന് കണ്ടപ്പോഴാണ് വിമർശനം ഉൾക്കൊള്ളുന്നു എന്ന പരിചയ ഉയർത്തി സർക്കാർ തടി രക്ഷിച്ചത്. കോടതി റദ്ദാക്കിയേനെ. പോലീസ് ആക്ടിലെ വിവാദ ഭേദഗതി നിയമപരമല്ലാത്തതിനാൽ കോടതി റദ്ദാക്കാനിടയുണ്ടായിരുന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും RSP നേതാക്കളായ ഷിബു ബേബി ജോണും NK പ്രേമചന്ദ്രനും അടക്കം നിരവധി പേർ നിയമ ഭേദഗതിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതിയിൽ തിരിച്ചടി ഭയന്നാണ് 5 വർഷം ശിക്ഷ എന്നത് 3 വർഷമാക്കി സർക്കാർ കുറച്ചതും. ഭരണഘടനാ വിരുദ്ധവും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റവുമാണ് എന്ന് ചൂണ്ടിക്കാട്ടി IT നിയമത്തിലെ 66A വകുപ്പ്, കേരള പോലീസ് നിയമത്തിലെ 118D വകുപ്പ് എന്നിവ സുപ്രീംകോടതി റദ്ദാക്കിയത് 2015. റദ്ദാക്കപ്പെട്ട ഈ നിയമങ്ങളുടെ ചുവടുപിടിച്ചാണ് സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപം തടയാൻ പോലീസ് ആക്ടിൽ സർക്കാർ ഭേദഗതി കൊണ്ടുവന്നത്. 2015 റദ്ദാക്കപ്പെട്ട വകുപ്പുകൾ ഉണ്ടാക്കിയ അതേ പ്രത്യാഘാതം തന്നെ പുതിയ ഭേദഗതിയും കൊണ്ടുവരും. ഏതെങ്കിലും വ്യക്തിയെ ഭീഷണിപ്പെടുത്താനോ അപമാനിക്കാനോ അപകീർത്തിപ്പെടുത്താനോ ഉദ്ദേശിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിനിമയ ഉപാധികളിലൂടെ ഉള്ളടക്കം നിർമ്മിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് 3 വർഷം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ വിധിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഭേദഗതി. എന്നാൽ അപകീർത്തിപ്പെടുത്തൽ, അപമാനിക്കൽ തുടങ്ങിയവ വ്യക്തി കേന്ദ്രീകൃതമായ വിലയിരുത്തലുകളാണെന്നിരിക്കെ ഒരു പോലീസ് ഓഫീസർക്ക് വാറന്റില്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്ന കോഗ്നീഷ്യബിൾ കുറ്റമാക്കി മാറ്റുന്നത് അപകടകരമായി മാറുമായിരുന്നു. സമൂഹമാധ്യമങ്ങൾക്ക് പുറമെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും കൂടി ബാധകമാക്കി മാധ്യമ സ്വാതന്ത്ര്യത്തിന് വിലങ്ങിടാനാണ് സർക്കാർ ഒരുങ്ങിയത്. വരാനിരുന്നത് പോലീസ് രാജ്. പോലീസ് നിയമ ഭേദഗതി നടപ്പായിരുന്നെങ്കിൽ കേരളം പോലീസ് രാജിന് സാക്ഷ്യം വഹിച്ചേനെ. ആർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാവുന്നതോടെ മാധ്യമങ്ങൾക്ക് വാർത്തകളും കാർട്ടൂണുകളും ചാനലുകളിലെ ആക്ഷേപഹാസ്യ പരിപാടികളുമൊന്നും സാധ്യമല്ലാതായേനെ. ഇവയൊക്കെ കണ്ട് ആർക്കെങ്കിലും മനോവിഷമമുണ്ടായാൽ വിലങ്ങുമായി പോലീസ് ഇറങ്ങുമായിരുന്നു. പോലീസ് സ്റ്റേഷനുകളിൽ FIR പ്രളയമായിരിക്കുമെന്നാണ് നിയമ വിദഗ്ധർ വിലയിരുത്തിയത്. ഏത് വിനിമയോപാധിയിലൂടെയുള്ള ആശയവിനിമയവും നിയമത്തിന്റെ പരിധിയിൽ വരുന്നതിനാലാണ് ഇത്. കോഗ്നിഷ്യബിൾ വകുപ്പായതിനാൽ പരാതിയിന്മേൽ കാലതാമസം വരുത്താനും കഴിയില്ല. സമൂഹമാധ്യമങ്ങളിലെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും കേസായി മാറുമായിരുന്നു. ഒരാൾക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയാൽ അയാൾക്കോ അയാൾക്ക് താൽപര്യമുള്ള മറ്റാർക്കെങ്കിലുമോ മനസ്സിന് വിഷമമുണ്ടായാലും കേസെടുക്കാമെന്ന വ്യവസ്ഥയും കേസുകൾ വർദ്ധിപ്പിക്കും. മനസ്സിന് വിഷമം ഉണ്ടാക്കിയാൽ വരെ നടപടിയുണ്ടാകുമെന്നാണ് നിയമത്തിലുള്ളത്. ഏത് മാജിക്കിലൂടെയാണ് പോലീസ് ഒരാളുടെ മനസ്സിന്റെ വിഷമം അളക്കുകയെന്ന് മനസ്സിലാവുന്നില്ലെന്ന് മുൻ നിയമ സെക്രട്ടറി BG ഹരീന്ദ്രനാഥ് പറഞ്ഞു. സുപ്രീംകോടതിയെയും വകവെച്ചില്ല. കേരള പോലീസ് ആക്ടിൽ സുപ്രീംകോടതി റദ്ദാക്കിയ 118D വകുപ്പിന് സമാനമാണ് പുതിയ നിയമവും. പ്രസ്താവന, അഭിപ്രായ പ്രകടനം, ഫോൺ വിളി എന്നിവയിലൂടെയോ ഏതെങ്കിലും വ്യക്തിയെ പിന്തുടർന്നോ ഏതെങ്കിലും ഉപകരണം വഴിയോ ഇമെയിൽ വഴിയോ അസഭ്യമായ രീതിയിൽ ശല്യപ്പെടുത്തിയാൽ 3 വർഷം വരെ തടവോ 10,000 രൂപ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കുന്ന കുറ്റമാണെന്നായിരുന്നു വ്യവസ്ഥ. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി കണ്ടെത്തിയിരുന്നു. ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി IT ആക്ടിലെ 66A 2015 സുപ്രീംകോടതി റദ്ദാക്കിയപ്പോൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അലോസരപ്പെടുത്തുന്നത്, അസൌകര്യം സൃഷ്ടിക്കുന്നത്, ഗൌരവതരമായി പ്രകോപിപ്പിക്കുന്നത് തുടങ്ങിയ പദങ്ങൾ ഈ നിയമത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് തികച്ചും അവ്യക്തമാണ്. എന്താണ് കുറ്റകൃത്യം എന്ന് നിർവചിക്കാൻ നിയമത്തിനോ കുറ്റാരോപണത്തിന് വിധേയരായവർക്ക് തന്നെയോ കഴിയാത്ത സ്ഥിതിയാണ്. ഒരു വ്യക്തിക്ക് കുറ്റകരമാണ് എന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് കുറ്റകരമാവണം എന്നില്ല. നിയമം ദുരുപയോഗം ചെയ്യില്ല എന്ന സർക്കാരിന്റെ ഉറപ്പുകൊണ്ട് ഒരു കാര്യവുമില്ല. സർക്കാരുകൾ വരും പോകും. മാറി മാറി വരുന്ന സർക്കാരുകൾക്കു വേണ്ടി എങ്ങനെയാണ് ഇപ്പോഴത്തെ സർക്കാരിന് ഉറപ്പു നൽകാനാവുക? സുപ്രീംകോടതിയുടെ ഈ ചോദ്യങ്ങൾ ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നു. മുൻ നിയമ സെക്രട്ടറി BG ഹരീന്ദ്രനാഥിന്റെ പ്രതികരണം. ഇപ്പോൾ തന്നെയുണ്ട് ശക്തമായ നിയമങ്ങൾ. IPC 499 അനുസരിച്ച് ഒരു വ്യക്തിക്ക് മാനനഷ്ടക്കേസ് കൊടുക്കാമെന്നിരിക്കെ ഒരു പരാതിക്കാരൻ പോലുമില്ലാതെ പോലീസിന് സ്വമേധയാ കേസെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു നിയമം കൊണ്ടുവരുന്നത് നല്ലതല്ല. സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾ തടയാൻ പോലീസ് ആക്ടിലെ 119 വകുപ്പുമുണ്ട്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ കേസിലും പോലീസ് ആദ്യം ഉപയോഗിക്കേണ്ടിയിരുന്നത് സെക്ഷൻ 119 ആയിരുന്നു. ഒരു വാർത്തയ്ക്കോ ലേഖനത്തിനോ ആരെയെങ്കിലും അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശ്യമുണ്ടെന്ന് പോലീസിന് തോന്നിയാൽ പോലും പുതിയ നിയമത്തിന്റെ ചുവട് പിടിച്ച് നടപടി സാധ്യമാകും. മാനനഷ്ടക്കേസ് നോൺ കോഗ്നിഷ്യബിൾ ആയതിനാൽ തുടർ നടപടിക്ക് മജിസ്ട്രേറ്റിന്റെ അനുവാദം വേണം. എന്നാൽ പുതിയ നിയമത്തിന് അത് വേണ്ട. അതുകൊണ്ടുതന്നെ നിയമം ദുരുപയോഗിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. വ്യക്തതയും കൃത്യതയും ഇല്ലെന്ന കാരണം കൂടി ചൂണ്ടിക്കാട്ടിയാണ് IT ആക്ട് 66A വകുപ്പിനൊപ്പം പോലീസ് ആക്ടിലെ 118D എടുത്തുകളഞ്ഞത്. പ്രസ്താവന, അഭിപ്രായ പ്രകടനം, ഫോൺ വിളി എന്നിവയിലൂടെയോ ഏതെങ്കിലും വ്യക്തിയെ പിന്തുടർന്നോ ഏതെങ്കിലും ഉപകരണം വഴിയോ ഇമെയിൽ വഴിയോ അസഭ്യമായ രീതിയിൽ ശല്യപ്പെടുത്തിയാൽ 3 വർഷം വരെ തടവോ 10,000 രൂപ പിഴയോ രണ്ടും കൂടിയോ ഉൾച്ചേർക്കുന്ന നിയമത്തിനും അതേ അവ്യക്തതയുണ്ട്. നിയമങ്ങൾ ആവശ്യപ്പെടുന്നത് വ്യക്തതയും കൃത്യതയുമാണ്. സമൂഹമാധ്യമങ്ങളിലെ അധിക്ഷേപങ്ങൾ തടയാൻ നിലവിലുള്ള നിയമങ്ങൾ പര്യാപ്തമായതിനാൽ ഇത്തരമൊരു നിയമനിർമ്മാണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല.